Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇവിടെ സാമ ഉപാസനയെ കുറിച്ച് പറയുകയാണ്. ഈ പറയുന്ന മന്ത്രം അഥയ യേശുവന്തരാദിത്യേ, ഇത് ബ്രഹ്മസൂത്രത്തിൽ ഇതിന്റെ ചർച്ച വരുന്നുണ്ട്. ഭാഷ്യകാരൻ പല ഭാഗത്തും ഇതിനെ ഉദ്ധരിക്കുന്നുണ്ട്. ആദിത്യനുള്ള പുരുഷന്റെ ഉപാസനയെ കുറിച്ചുകൂടെ പറയുകയാണ്. അഥ യേശു അന്തരാദിത്യ എന്ന് തുടങ്ങിയ ഭാഗം, ഇതിനു മുമ്പ് നമ്മൾ വായിച്ച ഭാഗങ്ങളിലെല്ലാം മുഖ്യമായിട്ടും ഉദ്ഗീത ഉപാസനയാണ് ആദ്യം നമ്മൾ തുടങ്ങി. അതെന്താണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായി, എന്താണ് ഈ ഉദ്ഗീത ഉപാസന എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പിന്നെ അതിന്റെ പക്ഷാന്തരങ്ങൾ, പലതരത്തിലുള്ള ഉപാസനകളാണ് പറഞ്ഞത്. അതിൽ അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ വിശദീകരിക്കാനായിട്ട്, വിശദീകരിച്ച് പറയാൻ അതിനകത്തൊന്നുമില്ല. വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കൂടുതലായിട്ട് വിശദീകരിക്കാനില്ല. ഇതിന്റെയൊക്കെ മലയാളത്തിൽ മുരുടാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനമുണ്ട്, രാമകൃഷ്ണ മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ വായിക്കേണ്ടവർ അത് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് വളരെ വ്യക്തമായി ലളിതമായ ഭാഷയിൽ ഇതുവരെയുള്ള ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതി കൂടുതൽ വിശദീകരിക്കാൻ ഉള്ള ശേഷി എനിക്കുമില്ല, അതുകൊണ്ടാണ് വിശദീകരിക്കുക. പിന്നെ ഇംഗ്ലീഷിലും ഉണ്ട് രാമകൃഷ്ണ മിഷന്റെ, ഹിന്ദിയിലാണെങ്കിൽ ഗീതാ പ്രസന്റെ ഉണ്ട്. അതൊക്കെ വായിച്ചാൽ മതി, വായിച്ചു നോക്കുക. വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, അഥ യേശു അന്തരാദിത്യ ഭാഷ്യം. ആദിത്യസ്യ അന്തർമധ്യേ, ആദിത്യന്റെ മധ്യത്തിൽ, ഹിരൺമയോ ഭാഷ്യത്തിൽ, ഹിരൺമയ ഇവ ഹിരൺമയ സ്വർണമയമായി. സ്വർണമയം എന്ന് വെച്ചാൽ ആദിത്യന്റെ ഉള്ളിൽ സ്വർണം ഇരിക്കും, അതില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു ഹിരൺമയ ഇവ ഹിരൺമയ, സ്വർണമയം പോലെ ഒരു രൂപം ആദിത്യന്റെ ഉള്ളിൽ കാണുന്നു. നഹി സുവർണ വികാരത്വം ദേവസ്യ സംഭവതി. മന്ത്രത്തിൽ എന്താണ് യേശു അന്തരാദിത്യ ഹിരൺമയ എന്നുള്ളതാണ്. ഭാഷ്യകാരൻ കൂടെ പറഞ്ഞു ഹിരൺമയ ഇവ സ്വർണമയമായതുപോലെ ഒരു രൂപം ആദിത്യനിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇവ എന്ന് പറഞ്ഞു? സ്വർണവികാരത്വം ദേവസ്യ ന സംഭവതി, ദേവനൊരിക്കലും സ്വർണവികാരമാകത്തില്ല. ആദിത്യനിൽ ഒരു ദേവനുണ്ടെന്നാണ്. ആദിത്യനുള്ളൊരു ദേവനുണ്ടെങ്കിൽ എന്താ നമ്മൾ കാണാത്തത്? അതടുത്ത് പറയും എന്താ കാണാത്തത്. സാമഗ്രേഷ്ണുത്വ അപഹത പാത്മത്വ, ഋക്സാമഗ്രേഷ്ണുത്വ അപഹത പാത്മത്വ അസംഭവ. ഇത് സ്വർണമയമായ ഒന്നല്ല. ഋക് സാമങ്ങളുടെ സ്തുതി, അപഹത പാത്മത്വം, ഇതെല്ലാം ഋക്കും സാമങ്ങളും എല്ലാം ഈ ദേവനെ സ്തുതിക്കുന്നു. പാപരഹിതനാണ് ആ ദേവൻ എന്നെല്ലാം പറയുമ്പോൾ അത് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒന്നല്ല. നമ്മൾ ഈ കാണുന്ന ആദിത്യ മണ്ഡലത്തിൽ ഒരു ദേവനുണ്ട് എന്നാണ്. നഹി സൗവർണി അചേതനെ പാത്മാതിപ്രാപ്തിരസ്ഥി ഏന പ്രതിഷിദ്ധിയത്. ഇത് കാരണം അങ്ങനെ പറയാൻ കാരണം, ആദിത്യനും സ്വർണത്തിന്റെ നിറമാണ്. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും സ്വർണത്തിന്റെ നിറമുള്ളത് കൊണ്ട് ആദിത്യനെ നോക്കുമ്പോൾ സ്വർണമയമായ എന്തോ ഒരു രൂപം അവിടെ ഉണ്ടെന്ന് ധരിച്ചാലും, അതാണ് ശ്രുതി പറയുന്നത് ധരിച്ചാലും, അതല്ല പറയുന്നത്. ആദിത്യന്റെ വർണ്ണം സ്വർണവർണ്ണമാണ്. പക്ഷെ ആദിത്യ മണ്ഡലം അതിന് അതൊരു ദേവന്റെ ഇരിപ്പിടമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ആദിത്യനെ സ്തുതിക്കുന്നതും ഭജിക്കുന്നതും. ഈ സൗവർണ്യ അചേതനെ, കേവലം ഒരു സ്വർണം, അതായത് ഭൗതികമായ പിണ്ഡം സൂര്യപിണ്ടത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാത്മാതിപ്രാപ്തിരസ്തി അവിടെ എങ്ങനെ പാപം വരും? സൂര്യൻ പാപം വരാൻ വഴിയില്ലല്ലോ. ഏന പ്രതിഷിദ്ധ്യത ഇവിടെ അപഹത പാത്മാ എന്ന് പറഞ്ഞാ പാപത്തെ നിഷേധിച്ചല്ലോ. അതുകൊണ്ട് ഇവിടെ ഉറപ്പിച്ചു പറയാണ്, സൂര്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഭൗതികമായ സ്വർണവർണ്ണമുള്ള ഒരു വസ്തുവല്ല, അവിടെ ഉപാസ്യനായ ഒരു ദേവതയുണ്ട്. ചാക്ഷുശേഷ അഗ്രഹണ, അതും പറയുന്നുണ്ട്. എന്താണ് ഇനി പറയും? അതേ പുരുഷൻ തന്നെയാണ് ഈ ചക്ഷുഷന് വരിക്കുന്നത്, സ്വർണവർണ്ണനായ. അത് രണ്ടും ഏകമാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, ഈ മന്ത്രം മുമ്പ് വന്നിട്ടുള്ളതാ, ചർച്ച ചെയ്തിട്ടുള്ളതാ. അവിടെ ഏകത്വത്തെ പറയും. അപ്പൊ സ്വർണവർണ്ണത്തിൽ കാണുന്ന സൂര്യമണ്ഡലത്തെ നോക്കുമ്പോൾ ആർക്കെങ്കിലും വല്ല രൂപവും മറ്റും കണ്ടിട്ട് അതാണെങ്കിൽ അതെങ്ങനെ ചക്ഷുരേന്ദ്രിയത്തിൽ വരും? ഇത് രണ്ടും എങ്ങനെ ഏകമാകും? അതല്ല, അതോ ലുപ്തോപമ ഇവ ഏവ ഹിരൺമേശബ്ദ. ഇത് ലുപ്തോപമയാണ്. ഉപമയെ സൂചിപ്പിക്കാൻ വേണ്ട ഇവ ശബ്ദം ലോപിച്ചതായി സങ്കല്പിക്കുന്നതാണ് ലുപ്തോപമ. ഹിരൺമയ ഇവ എന്നാണ്. ആ ഇവ ലോപിച്ചു പോയി, ഉപമാർത്ഥത്തെ കാണിക്കുന്നു. അതുകൊണ്ട് ഹിരൺമയ എന്ന്. അവിടെ ഇവ ശബ്ദം പ്രയോഗിച്ചില്ലെങ്കിലും അതിന്റെ അർത്ഥത്തെ എടുത്തോണം. അതാണ് ലുപ്തോപമ എന്ന് പറയുന്നത്. ഉപമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദം ലോപിച്ചാലും അർത്ഥത്തെ എടുക്കുന്നതിനാണ് ലുപ്തോപമ എന്ന് പറയുന്നത്. അപ്പോ ലുപ്തോപമേവ ഹിരൺമയ ശബ്ദോ ജ്യോതിർമയ ഇത്യർത്ഥം. എന്താണ് അവിടെ സ്വർണം എന്നുള്ള അടുക്കണ്ട, തേജോരൂപിയായ ജ്യോതിർമയമായ ഒരു രൂപം ആദിത്യന് സ്ഥിതി ചെയ്യുന്നു. ഉത്തരേഷുഭി സമാന യോജന. ഇനി വരുന്ന ഭാഗങ്ങളിൽ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വർണവുമായിട്ട് ബന്ധമൊന്നുമില്ല, തേജോമയമായ ഒരു രൂപം. പുരുഷ പുരുഷയെ സയന, പുരത്തിൽ സഹിക്കുന്നത് കൊണ്ട് അതൊരു പുരമായിട്ട് എടുക്കുക. ആ തേജോ മണ്ഡലം അവിടെ സഹിക്കുന്നു എന്ന് വെച്ചാൽ അതാണ് അതിന്റെ ഉപാധി. പൂരേതിവ സേന ആത്മന ജഗത്, സ്വസ്വരൂപത്താൽ ലോകത്തെയെല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ സർവാന്തര്യാമി. ഇതി, അതായത് ഇവിടെ ആദിത്യമണ്ഡലത്തിലുള്ള ഒരു പുരുഷനെന്ന് പറയുമ്പോൾ ഒരു ദേവതാരൂപം, ഉപാസ്യമായ ഒരു ദേവതാരൂപം, അത് ആദിത്യനിൽ മാത്രം ഇരിക്കുന്നു, മറ്റൊരിടത്തുമില്ല. അങ്ങനെയല്ല, ഒരു ദേവതാരൂപത്തിൽ ആദിത്യനിൽ ഉപാസിക്കുന്നത് സർവവ്യാപിയായ ഈശ്വരനെ തന്നെ. അത് പ്രതിമയിൽ സ്ഥലഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നത് പോലെ ആദിത്യനെന്ന് പറയുന്ന ഒരു ഉപാധിയിൽ അതിനുപാസിക്കുന്നു. ദൃശ്യത നിവൃത്ത ചക്ഷുഭി സമാഹിത ചേതോ ഭീ ബ്രഹ്മചര്യാദി സാധനാപേക്ഷൈഹി. ആ സർവവ്യാപിയായിരിക്കുന്ന ആദിത്യ പുരുഷനെ ഇവരെ സങ്കല്പിക്കാൻ പറയല്ല, ദൃശ്യത അത് കാണുന്നു. ആരാ കാണുന്നത്? നിവൃത്ത ചക്ഷുഭി. ആദിത്യനെ നോക്കിക്കൊണ്ടിരുന്ന കാണത്തില്ല, കണ്ണു കേടായി പോകും. നിവൃത്ത ചക്ഷു, ചക്ഷു ഉൾവലിഞ്ഞവൻ എന്നുള്ളത്, അവനാണ് ഈ ആദിത്യനിലെ പുരുഷനെ കാണുന്നത്. അല്ലാതെ ആദിത്യനെ നോക്കിക്കണ്ടുപിടിക്കാനും നോക്കത്തില്ല. എന്നാൽ ആ പുരുഷനെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച ആദിത്യനെ നോക്കിയാൽ കാണത്തില്ല, അത് കണ്ണടച്ചാലേ കാണത്തുള്ളൂ. അവിടുത്തെ ചക്ഷു, അതാണ് ഇവിടുത്തെ ചക്ഷുഭി. സമാഹിത ചേതോഭി, മനസ്സ് സമാഹിതമായ ഏകാഗ്രമായവൻ. മനസ്സിലായാലും ഇത് ആദിത്യനെ നോക്കി കണ്ടുപിടിക്കുന്ന ഒരു ദേവനെ കുറിച്ചല്ല പറയുന്നു. അങ്ങനെ സർവവ്യാപിയായ ഒരു ദേവനെ ആദിത്യനിൽ കാണാൻ കഴിയത്തില്ല പിന്നെ ബ്രഹ്മചര്യാദി സാധന അപേക്ഷി, ബ്രഹ്മചര്യാദി സാധനകളെ അത് അപേക്ഷിക്കുന്നു. ബ്രഹ്മചര്യം, തപസ്, സ്വാധ്യായം തുടങ്ങിയ സാധനകൾ ളോടുകൂടി ഒരുവൻ ഉപാസിച്ചാൽ അവന് ഈ ദേവതയെ സാക്ഷാത്കരിക്കാം എന്നാണ് ഭാഷ്യകാലം പറയുന്നത്. തേജസ്സിനോപി മശ്രു കേശാദയ കൃഷ്ണഹസ്യ ഇത്യതോ വിശിനഷ്ഠി പറയുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് വളരെ തേജസ്വിയാണെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ അയാളുടെ താടിയും തലമുടിയും എല്ലാം കറുത്തല്ലേ ഇരിക്കത്തുള്ളൂ. ആള് തേജസ്വി എന്ന് വിചാരിച്ച് അതെങ്ങനെ സ്വർണവർണ്ണത്തിൽ വരാൻ വഴിയില്ലല്ലോ. ആരോഗ്യമുള്ള ആളാണ്, ചെറുപ്പമാണെങ്കിൽ എല്ലാം കറുത്തിരിക്കും. വയസ്സിന്റെ കാര്യമല്ല പറയുന്നത്. തേജസ്സിനോപി ശ്മശ്രു കേശാദയ കൃഷ്ണാസ്യുഹു ഇത്യതോ വിശിനഷ്ടി ഹിരണ്യ ശ്മശ്രു ഹിരണ്യ കേശ പറയുന്നു. അവിടെ എല്ലാം സ്വർണവർണ്ണം, ആ ദേവത രൂപം എന്ന് വെച്ചാൽ അതൊരു അലൗകികമായ രൂപമാണെന്നർത്ഥം. മനുഷ്യന്റെ രൂപമാണ് ഹിരണ്യശ്മശ്രു, അത് തേജോമയമാണ്. ഒരു രൂപം എന്ന് പറയുമ്പം താടിയും തലമുടിയും കണ്ണും മൂക്കും ചെവിയെല്ലാം വേണമല്ല, അതെല്ലാം ഉണ്ട്. പക്ഷെ അത് മനുഷ്യന്റെ ഇതുപോലെയല്ല, എല്ലാം തേജോമയമായ രൂപം. ഇവിടെ പറഞ്ഞല്ലോ ദൃശ്യതേ നിവൃത്ത ചക്ഷുഭി സമാഹിത ചെയ്തോപി ബ്രഹ്മചര്യാദി സാധനേഹി, അങ്ങനെയുള്ള സാധനാ സമ്പന്നനായ ഉപാസകന് തേജോമയമായ ആ ദേവതാരൂപം കാണാൻ കഴിയുന്നു. അത് സർവവും തേജോമയം, അതാണ് ഹിരണ്യശ്മശ്രു ഹിരണ്യകേശ, അതെല്ലാം തേജോമയമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണമല്ല, തേജോമയമെന്നാണ് എൻ്റെ അടുത്ത്. അത് തന്നെ പറയുന്നു ജ്യോതിർമയ നീവാസി ശ്മശ്രൂണി കേശാശ്ചേത്യ, സർവം അത് തേജോമയമാണ്. അങ്ങനെ തേജോമയമായ ഒരു രൂപത്തെ ഉപാസകൻ സാക്ഷാത്കരിക്കുന്നു. ഈ ആദിത്യൻ ഈ രൂപത്തെയാണ് സാധാരണ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. പറയുന്നു ആ രൂപം തന്നെയാണ് തന്റെ ചക്ഷുഷിൽ സ്ഥിതി ചെയ്യുന്നത്, അത് തന്നെയാണ് സർവത്ര സ്ഥിതി ചെയ്യുന്നത് എന്ന് ആ ഉപാസ്യ ദേവതയുടെ സർവാത്മഭാവത്തെയും ഇവിടെ പറയും. ഇതിന്റെ ബൃഹദാരണ്യത്തെ പറയും, സർവത്ര ഇത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മുമ്പ് ഇത് ചർച്ചയ്ക്ക് വന്നത്. ആ പ്രണഖ പ്രണഖോ നഖാഗ്ര നഖാഗ്രേണ സഹ സർവസുവർണ ഏവ ഭാരൂപ ഇത്യർത്ഥ. നഖം വരെ ഒരാളുടെ ശരീരത്തെ കുറിച്ച് പറയും പറയുള്ളു, ആ പാദചൂടം എന്ന് പറയും. തലമുടി മുതൽ നഖം വരെ, ശിഖ മുതൽ നഖം വരെ എന്ന് പറയും. ആ പാദം, പാദം തുടങ്ങി ചൂട, തലമുടി, ശിഖ, അതുവരെ, അതാണ് ആ പാദചൂടം എന്ന് പറയുന്നത്. എന്താണ് അത്? തേജസ്സാണ്. ആ പ്രണഖ പ്രണവോ നഖാഗ്ര നഖാഗ്രേണ സഹ സവ സുവർണ യുവഭാരൂപ. ഇത് വളരെ ആലങ്കാരികമായ ഭാഷയിൽ പറയും. ഒരു തേജോരൂപത്തെ, ആ തേജോരൂപത്തിൽ ഉപാസിക്കുന്നു. സൂര്യമണ്ഡലസ്ഥനായ ആ പുരുഷനെ, ഒരു പുരുഷനെ തേജോരൂപത്തിൽ ഉപാസിക്കുമ്പോൾ അയാൾക്ക് തേജരൂപത്തിൽ അനുഭവപ്പെടുന്നു. അതെവിടെ? സമാഹിതനും ആവർത്ത ചക്ഷുവുമായ ഒരുവന്റെ ഉള്ളിൽ എന്ന് പറയും. സൂര്യനിൽ നോക്കി കണ്ടുപിടിക്കുന്ന അത് ഉപാസനയുടെ ഫലം പറയുകയാണ്. എന്നാൽ അത് വാസ്തവത്തിൽ എന്താണ്? ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയും, ഇത് ഇങ്ങനെ ചില ഉപാധികളെ പറയുന്നുണ്ടെങ്കിലും ഉപാധികളോടുകൂടി ഉപാസിക്കുന്നവർ ആ ഉപാധികളോടുകൂടി തന്നെ അനുഭവപ്പെടുന്നു. അത് ഉപാസകന്റെ കൽപ്പന അനുസരിച്ച്. ഇവിടെ പരമാത്മാവ് തന്നെ ശിവനായും വിഷ്ണുവായും ദേവിയായും ദേവനായും എല്ലാം അനുഭവപ്പെടുന്നു. അത് ഉപാസകന്റെ ഭാവനയ്ക്കനുസരിച്ച് ഒരേ പരമാത്മ ചൈതന്യം തന്നെ നാനാ രൂപങ്ങളെ സ്വീകരിക്കുന്നു. അതുപോലെ ഇവിടെ വൈദികമായ ഉപാസനയിൽ ഈ രീതിയിലാണ് ഉപാസിക്കുന്നത്. അവിടെ തേജോരൂപനായ പുരുഷൻ അനുഭവപ്പെടുന്നു, ഉപാസകൻ അനുഭവപ്പെടുന്നു. യഥാ കപ്യാസം പുണ്ഡരീകം ഏവ അക്ഷിണി തസ്യ ഉദിതി നാമ സ ഏഷ സർവേഭ്യ പത്മഭ്യ ഉദിതി ഉദേതി ഭവൈ സർവേഭ്യ പത്മഭ്യോ ഏവം വേദ തസ്യ ഏവം സർവദഹ സുവർണവർണസ്യാപി അക്ഷണോർ വിശേഷ. പറയുന്നു, സർവത്ര സുവർണവർണമാണ്, ജ്യോതിസ്വരൂപനാണെങ്കിലും അക്ഷണോർ വിശേഷ. കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട് പറയുന്നു. അക്ഷണോർ വിശേഷ, എന്താണ് വിശേഷം? അഥ തസ്യ യഥ കപേർ മർക്കടസി ആസഹ കപ്യാസഹ ആസേ ഉപവേശനാർത്ഥസ്യ കരണേ ഖഞ് കപിപൃഷ്ടാന്തോ ഏന ഉപവിശതി കപ്യാസ. ആ കണ്ണിന്റെ പ്രത്യേകത എന്താണ്? തസ്യ യഥ കപ്യാസം, ഇത് വിവാദം ഉള്ള ഭാഗമാണ്. അല്പം വിവാദത്തിന്റെ കാര്യമൊന്നുമില്ല, ഭാഷകാരൻ നേരെ ചൊവ്വേ ഉള്ളതുപോലെ പറഞ്ഞു, വ്യാഖ്യാനിച്ചു. എങ്ങനെ എഴുതിയിരിക്കുന്നു അതുപോലെ പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർക്കത് സ്വീകാര്യമല്ല. കഥം തസ്യ യഥ കപേഹേ, കപി എന്ന് പറഞ്ഞാൽ കപ്യാസത്തെ വ്യാഖ്യാനിക്കുകയാണ്. കപി എന്ന് വെച്ചാൽ മർക്കടസ്യ കുരങ്ങൻ, ആസ എന്ന് വെച്ചാൽ കപ്യാസ ആസന, ആസേരുപവേശനാർത്ഥസ്യ കരണേ ഖഞ്ഞ് ആസഹ കപ്യാസം കുരങ്ങന്റെ പിൻഭാഗം. കപിപൃഷ്ടാന്തോ ഏന ഉപവിശതി, വ്യക്തമായി പറയുന്നു കുരങ്ങനിരിക്കുന്ന സ്ഥലം എന്താണ്? രക്തവർണമാണ് കുരങ്ങന്റെ പിൻഭാഗം, വളരെ രക്തവർണമാണ്. കരിങ്കുരങ്ങനല്ല മറ്റേ കുരങ്ങ്. അപ്പോ ഇത് പ്രത്യേകിച്ച് അന്നത്തെ കാലം വനവും കാടുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, കുരങ്ങന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ കുരങ്ങന്റെ പിൻഭാഗം ചുവന്നായിരിക്കുന്നത്, അതുകൊണ്ട് ഉള്ളതുള്ളതുപോലെ പറഞ്ഞു. കപിപൃഷ്ടാന്തോ ഏന ഉപവിശതി കപ്യാസീവ പുണ്ഡരീകം അത്യന്ത തേജസ്വി, അതുപോലെ രക്തവർണത്തിലുള്ളത്. ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും, ഇനി ശ്രദ്ധിക്കും. അത്യന്ത തേജസ്വി, ചെന്താമര പോലെ തേജസ്സാണെന്ന് പറഞ്ഞു. ഇത് രാമാനുജാചാര്യർക്ക് ഒട്ടും പിടിച്ചില്ല. ഇവിടെ ശ്രുതിയിൽ കപ്യാസം പുണ്ഡരീകം എന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ ചുവന്ന താമര എന്നർത്ഥം പറഞ്ഞാൽ മതി. പക്ഷെ കപ്യാസം പുണ്ഡരീകം എന്ന് എന്തിനു പറഞ്ഞു? കപിയുടെ ആസനം എന്ന് പറഞ്ഞതിന് അത് തെറ്റായിപ്പോയി. അതുകൊണ്ട് രാമാനുജാചാര്യരും മറ്റും ശങ്കരാചാര്യരോട് വലിയ ദേഷ്യത്തിലാണ്. ഭഗവാന്റെ കണ്ണുകളെ ഉപമിക്കാൻ കണ്ട സാധനം കുരങ്ങന്റെ ചന്തി. ഇതാർക്കാ ഏതൊരു ഭക്തനായത് ഇഷ്ടപ്പെടുന്നു? വേറൊന്നും കിട്ടിയില്ലേ ലോകത്ത്? അതുകൊണ്ടാണ് അവിടെ വിവാദം ഉണ്ടായത്. പക്ഷെ ഭാഷ്യകാരൻ അതിനൊരു കുലുക്കുമില്ല, ഭാഷ്യകാരൻ അത് തന്നെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്ന എന്താണ്? പുണ്ഡരീകത്തിന്റെ വിശേഷമാണ് കപ്യാസം. വാദന്താ സാധനം പറഞ്ഞു, അങ്ങനെ ഒരു താമരയുണ്ട് കപ്യാസം എന്ന് പറയുന്നത് ഒരു താമര. അത് ആരും കാണുന്നില്ലല്ലോ, അതിപ്പോ ഇല്ല, അതൊക്കെ പോയി. പരിണാമത്തിൽ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് പലതും പോയല്ലോ. ദിനോസറുകളൊക്കെ പോയതുപോലെ ഈ കപ്യാസവും പോയി, ഇപ്പൊ അതില്ലെന്നേ ഉള്ളൂ. പക്ഷെ പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്, കപ്യാസം എന്ന് പറയുന്ന ഒരു താമര. പക്ഷെ എന്നാലും കപി ആസം ഇങ്ങനെയൊക്കെ വരുന്നു, ഇത് ഇതിന്റെ അർത്ഥം എന്ത് വരും? വ്യാകരണം ഉണ്ടെങ്കിൽ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് അതിന് താമരയും തന്നെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ കം പാതീതി കപി എന്ന് വെച്ചാൽ സൂര്യൻ, ആസം സൂര്യൻ മെരിയിക്കുന്നത്. എന്താണ് താമര? കപ്യാസം എന്ന് വെച്ചാൽ താമര, പുണ്ഡരീകം ചെന്താമര. അങ്ങനെ രാമാനുജാചാര്യർ വ്യാഖ്യാനിച്ചു. ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യക്ഷമായ ലോക അന്നത്തെ കാലത്ത് ലോകപ്രസിദ്ധമായ ഒരു കാര്യത്തെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഭാഷകാരനും അറിയാം ഇങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇത് കുഴപ്പമാകും. അതുകൊണ്ട് അത് അടുത്ത് പറയുന്നു, ഉപമിത ഉപമാനത്വം എന്ന ഹീന ഉപമാനം. ഉപമയ്ക്ക് ചില മര്യാദയൊക്കെ ഉണ്ട്. ചന്ദ്രനെ പോലെയാണ് മുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. അതിന്റെ സ്ഥാനത്ത് കുരങ്ങനെ പോലെയാണ് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വർണ്ണിക്കാൻ വേണ്ടി പറയുകയാണ്. ചക്രവർത്തിയെ സ്തുതിക്കുന്നതാണ്, ചന്ദ്രനെ പോലെ നിൻമുഖം, ചന്ദ്രനെ പോലെയാണ് നിന്റെ മുഖവും. അതിന് പകരം ചക്രവർത്തിയെ സ്തുതിക്കാൻ വേണ്ടി പറയുകയാണ്, കുരങ്ങനെ പോലെയാണ് നിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അതിന് ഹീന ഉപമാന്ന് പറയും. അങ്ങനെ സാറിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഉപമ, അങ്ങനെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല, അത് ശരിയല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ കപ്യാസു എന്നുള്ള ഒരു ഉപമ പറഞ്ഞു ഭഗവാന്റെ കണ്ണുകൾക്ക്. ഇത് ഹീന ഉപമയാണല്ലോ പറയുന്നു, അത് ദോഷമില്ല. കാരണം ഇവിടെ നേരിട്ട് ഉപമിച്ചിരിക്കുകയല്ലേ, കപ്യാസം എന്ന് ഭഗവാന്റെ കണ്ണുകൾ ഉപമിച്ചല്ലോ. പിന്നെ ഇതെന്താണ്? ഉപമിത ഉപമാനമാണ്. ആ കപ്യാസത്തെ എന്തിനോട് ഉപമിച്ചു? താമരയോട്, ചെന്താമരയോട്. എന്നിട്ട് ആ ചെന്താമര എന്ത് ചെയ്തു? കണ്ണുകളോട് ഉപമിച്ചു. ഇവിടെ ദോഷം വരുന്നില്ല. ഭഗവാന്റെ കണ്ണുകൾ എങ്ങനെ? ചെന്താമര പോലെ. ചെന്താമര എങ്ങനെ? കപ്യാസം പോലെ. അപ്പോ ഭഗവാന് നിന്റെ കണ്ണുകളെ നേരിട്ട് ഉപമിച്ചില്ല, അതാണ് ഉപമിത ഉപമാനം. ഇടയ്ക്ക് ഒരു ഉപമാനം കൂടെ വന്നു, രണ്ട് വന്നു. അതുകൊണ്ട് ഹീനോപമാ എന്ന് പറയുന്ന ദോഷം ഇവിടെ വരുന്നില്ല. ഹീനോപമ എവിടെയാണ് വരുന്നത്? നേരിട്ട് ഉപമിക്കും. കുരങ്ങനെ പോലെ നിന്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീനോപമ. ഒരാളെ സ്തുതിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീനമാണ്, അത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ തന്റെ വ്യാഖ്യാനത്തിന് ഭാവിയിൽ ചോദ്യങ്ങളുണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് തന്നെ പറയുന്നു, ഇത് ഉപമിത ഉപമാനമാണ്. അതുകൊണ്ട് അലങ്കാര ശാസ്ത്രം അനുസരിച്ച് ഇതിന് ആക്ഷേപം പറയാൻ എന്നത് ശരിയല്ല. അതുകൊണ്ട് ഉള്ളതെങ്ങനെയോ അത് നേരെ തന്നെ വ്യാഖ്യാനിക്കുക. അത് ഭാഷകാരന്റെ ഒരു ഗുണമാണ്. ഒരു സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും കണ്ടത് കണ്ടതുപോലെ തന്നെ വ്യാഖ്യാനിക്കും. ഒരു സ്ഥലത്ത് മാത്രം അല്പം വളച്ച് കിട്ടി, അതേത് സ്ഥലമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പിന്നീട് വന്ന ആചാര്യന്മാരെല്ലാം ഇതിനോട് വിയോജിച്ച് ഈ ഉപമ ശരിയല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഭാഷകാരം പറയുന്നു, ഉപമിത ഉപമാനത്വ, ഇത് ഉപമിത ഉപമാനമാണ്. ശ്രുതി അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുന്നു. തസ്യ ഏവം ഗുണവിശിഷ്ടസ്യ ഗുണമിതം നാമ ഉദ്ധിതി. ഈ ഭാഗങ്ങളെല്ലാം ബ്രഹ്മസൂത്രത്തിൽ ചർച്ചയ്ക്ക് വരുന്നതാണ്. മറ്റു പല ഭാഗങ്ങളിലും ഇത് വരുന്നുണ്ട്. അത് ഉപമാനത്തിന്റെ ഇതിലല്ല, ഉപാസനയുടെ ഈ ഹിരൺമയ പുരുഷന്റെ ഉപാസന. ആ ഹിരൺമയ പുരുഷനും ആ പരമാത്മാവ് തന്നെ എന്ന് സമർത്ഥിക്കുക. ഉപാധികളിലൂടെ ഇവിടെ ആ പുരുഷന് കപ്യാസം, പുണ്ഡരീകം, ഇവ അക്ഷണി എന്നെല്ലാം പറയുന്നു എന്നേ ഉള്ളൂ. ആ ഹിരൺമയ പുരുഷൻ തന്നെയാണ് ചാക്ഷുഷ പുരുഷൻ എന്നിങ്ങനെ ആത്മാവിന്റെ ഏകത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മസൂത്രത്തിനും മറ്റും ഭാഷ്യകാരനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിച്ചത്. അവിടെ ഇതിന്റെ ആവശ്യമുണ്ട്.